വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടിയുള്ള പോരാട്ടം യൂദ തുടരുന്നതാണ് യൂദായുടെ ലേഖനത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന അനേകം കാര്യങ്ങൾ യൂദ പറഞ്ഞു തരുന്നു. അവർക്ക് വരുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് യൂദ പഴയ നിയമ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിൽ നിന്നും 6 ഉദാഹരണങ്ങളാണ് യൂദ പറഞ്ഞത്. ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ അനേകം വിശേഷണങ്ങൾ യൂദ വ്യക്തമാക്കുന്നു. ഈ വിശേഷണങ്ങളിലൂടെയെല്ലാം അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 13-ാം വാക്യം വരെയാണല്ലോ നാം പഠിച്ചത്. തുടർന്ന് നാം തിരുവചനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ ഭാഗത്തേക്കാണ് വരുന്നത്. തിരുവചനത്തിലായത് ഇവിടെ മാത്രമാണ് കാണുന്നത് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. അതെ, 14-ഉം 15-ഉം വാക്യങ്ങൾ, യൂദായുടെ ലേഖനം 14-ഉം 15-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്കിന്റെ ഈ പ്രവചനം പഴയ നിയമത്തിൽ എങ്ങും നാം കാണുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്ക് ഹാനോക്കിന്റെ വിവരം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാവുന്നതാണ്. എന്നാൽ അവിടെ അവന്റെ പ്രവചനത്തെക്കുറിച്ച് യാതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഹാനോക്ക് എന്നുള്ളത് ഒരു പൊതുനാമമല്ല. ഈ പേരിലുള്ള അനേകരെ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ യൂദ ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവത്തോടുകൂടെ നടക്കുകയും ദൈവം എടുക്കുകയും ചെയ്ത പ്രളയത്തിന് മുൻപുള്ള ആ വ്യക്തിയെ തന്നെയാണ്. ഈ ഉദ്ധരണി ഹാനോക്കിന്റെ പുസ്തകം എന്ന പേരിലുള്ള അപ്പോക്രിഫൽ പുസ്തകത്തിൽ നിന്നും ഉള്ളതാണെന്നത്രേ വേദപണ്ഡിതന്മാർ പറയുന്നത്. അത്രയും കേൾക്കുമ്പോൾ ഒരു ചോദ്യം ഉദിക്കാവുന്നത് എന്തെന്നാൽ, യൂദ ബൈബിളിൽ ഇല്ലാത്ത ഒരു പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചു എന്നതിനാൽ ആ പുസ്തകവും ദൈവനിശ്വാസ്യമാണ്, അംഗീകരിക്കാവുന്നതാണ് എന്ന അർത്ഥമല്ലേ വരുന്നത്? അതല്ല. പൗലോസ് ഗ്രീക്ക് കവികളെ ഉദ്ധരിച്ച് സംസാരിക്കുന്നുവല്ലോ, അതും ദൈവനിശ്വാസ്യമാണെന്ന് പറയാനൊക്കുമോ? ഈ ഉദ്ധരണി ഉപയോഗിക്കുവാനും ഇത് ദൈവ നിശ്വാസ്യമായ തിരുവചനത്തിന്റെ ഭാഗമാക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് യൂദായെ നയിച്ചു. അന്ത്യകാലത്തെ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ് ഹാനോക്ക് പ്രവചിച്ചത്. അതൊരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഹാനോക്കിന്റെ ഈ പറഞ്ഞ പുസ്തകം തിരുവചന കാനോന്റെ ഒരു ഭാഗം ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചില്ല എന്ന് തോന്നുന്നു. അല്ലായിരുന്നെങ്കിൽ അത് അവിടെ ഉണ്ടായിരുന്നേനെ, അതുറപ്പാണ്. ഭക്തരായ മനുഷ്യർ അത് ഒരു അപ്പോക്രിഫൽ പുസ്തകം ആകുന്നു എന്ന് അംഗീകരിച്ചു. എന്നാൽ ഇതാ ഒരു പ്രവചനം, തന്റെ വിശുദ്ധ വചനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിച്ച ഒരു ഭാഗം. തന്റെ വിശുദ്ധന്മാരുമായി ക്രിസ്തു വരുന്നതിനെ കുറിക്കുന്നതാണ് ഈ പ്രവചനം. ഉൽപ്പത്തിയിലെ രേഖയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഹാനോക്ക് ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത്രേ. അതായത് മരിക്കാതെ എടുക്കപ്പെട്ടു. ഭാവിയിൽ ഒരു ദിവസം സഭയും, ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥ വിശ്വാസികളും, മരിക്കാതെ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും. നൂറ്റാണ്ടുകളായി ക്രിസ്തുവിന്റെ സമയം മുതൽ വിശ്വാസികൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ സമയം സഭയുടെ ഭൂരിഭാഗവും മരണവാതിലിലൂടെ അപ്പുറം കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഉൾപ്രാപണത്തിന്റെ സമയത്ത് കർത്താവിനെ മേഘത്തിൽ എതിരേൽക്കുവാൻ അവർ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരോടൊപ്പം ഒന്നിച്ചു ചേർന്നു പോകും. ഈ പഠിപ്പീട് പഴയ നിയമത്തിലില്ല. എന്നിട്ടും ഹാനോക്ക് ഉൾപ്രാവണത്തിൽ എടുത്തുകൊള്ളപ്പെടുവാൻ പോകുന്ന വിശുദ്ധന്മാരുടെ ഒരു പ്രതിനിധി പ്രതീകമാകും. ദൈവത്തിന്റെ ന്യായവിധിയായ ജലപ്രളയം വരുന്നതിന് മുൻപ് ഹാനോക്ക് ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടു. മഹാപീഡനം എന്ന ന്യായവിധി ഭൂമിയിൽ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടമായ സഭ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും, കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ ചേർക്കപ്പെടും. മഹോപദ്രവത്തിന് ശേഷം കർത്താവായ യേശു ഭൂമിയിലേക്ക് മടങ്ങി വരും. എന്നാൽ ഉൽപ്രാപണത്തിന്റെ സമയത്ത് അവൻ ഭൂമിയിലേക്ക് വരികയില്ല. പിന്നെയോ വിശ്വാസികൾ അവനെ എതിരേൽക്കുവാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഉൽപ്രാപണം എന്ന് നാം പറയുമ്പോൾ അത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാകുന്നു എന്ന് നാം പറയുമ്പോൾ അവൻ ഭൂമിയിലേക്ക് രണ്ടാമത് വരുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അത്ര ശരിയല്ല. ഉൾപ്രാപണം എന്നാൽ സഭയെ എടുത്തുകൊള്ളപ്പെടുന്നതാണ്. തുടർന്ന് ഭൂമിയിൽ ശേഷിക്കുന്ന കാണപ്പെടാവുന്ന സഭ, യഥാർത്ഥ വിശ്വാസികളല്ലാത്തവരുടെ കൂട്ടം, മുഴുവനായും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് മഹോപദ്രവകാലത്തിലേക്ക് പ്രവേശിക്കും. മഹോപദ്രവത്തിന്റെ അവസാനത്തിൽ കർത്താവായ യേശു വാസ്തവത്തിൽ ഭൂമിയിലേക്ക് വരും. യൂദ പറഞ്ഞിരിക്കുന്നത് അവൻ വരുന്നത് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും. തിരുവചനത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം അത്രേ ഇത്. കർത്താവ് ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് രസകരമായിരിക്കും. ഇത് അലൗകികമോ സ്വാഭാവികമായതോ ആയ സൃഷ്ടികളാകാം. ഒരു പക്ഷേ ഇതിന്റെ അർത്ഥം കർത്താവ് താൻ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ സഭയും അവനോടൊപ്പം വരുന്നതാണ് എന്നായിരിക്കും. അവൻ ഭൂമിയെ ഭരിക്കുവാനായി ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ സഭയും അവനോടൊപ്പം ഭൂമിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ സഭ അതിനു മുൻപ് എപ്പോഴെങ്കിലും ഈ ഭൂമി വിട്ടിരിക്കണമല്ലോ. ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് വരും എന്ന് താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ സഭയുടെ ഉൽപ്രാപണം താങ്കൾ വിശ്വസിച്ചേ മതിയാകൂ. ഉൽപ്രാപണം നടന്നില്ല എങ്കിൽ ഭൂമിയിലേക്ക് മടങ്ങി വരിക സാധ്യമല്ലല്ലോ. എല്ലാവരെയും വിധിപ്പാനും എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ന്യായവിധി നടത്തുവാൻ പോകുകയാണ്. തന്റെ ഒലിവുമലയിലെ പ്രഭാഷണത്തിൽ യേശു കർത്താവ് തന്നെ ഇത് പറയുകയുണ്ടായി. ഇത് വീണ്ടും വീണ്ടും ദൈവവചനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നാം ഇത് പഴയ നിയമത്തിൽ കണ്ടുപിടിക്കുന്നു. ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും എന്നും നാം വായിച്ചു. അവർ ഭക്തികെട്ടവരായിരിക്കുന്നത് ദൈവത്തെ പുറന്തള്ളി എന്ന കാരണത്താലാണ്. അത് ഇന്ന് സർവ്വസാധാരണയായ ഒരു വിഷയമാകുന്നു. അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം അവരുടെ പ്രവർത്തനം വാസ്തവത്തിൽ ദൈവത്തിനെതിരാണ്. ഉൾപ്രാപണത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരിക്കുവാൻ പോകുന്ന സംഘടിത സഭയ്ക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെയാണ് ഹാനോക്ക് തന്റെ പ്രവചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. യഥാർത്ഥ വിശ്വാസികൾ അന്ന് ഭൂമിയിൽ നിന്നും മാറ്റപ്പെടും. കപട വിശ്വാസികൾ ക്രിസ്തു മനുഷ്യരെ ന്യായം വിധിക്കുവാനായി ഭൂമിയിലേക്ക് വരുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകും. ദുരുപദേഷ്ടാക്കന്മാർ ഈ പ്രവചനത്തെ ആക്ഷേപിച്ച് തള്ളിക്കളഞ്ഞു. അവർ വാദിച്ചത് യേശു ക്രിസ്തു ഇനിയും വരുവാൻ പോകുന്നില്ല, ദൈവം ഒരിക്കലും ന്യായവിധി അയക്കുകയില്ല. എന്നാൽ വചനം സത്യമാകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ മനോഭാവം. കാരണം നമ്മുടെ കർത്താവും തന്റെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ഒരുപോലെ പറഞ്ഞതാണ് അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേൽക്കുമെന്ന്. ഹാനോക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നൽകിയതാണ് തന്റെ ഈ പ്രവചനം. തന്നോട് മറുതലിച്ചവരോട് ദൈവം എത്രമാത്രം ദീർഘക്ഷമയുള്ളവനാകുന്നു എന്ന കാര്യം ശ്രദ്ധിച്ചാലും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ഹാനോക്കിന്റെ പ്രവചനം എന്താണ് പറയുന്നത്? അത് ഒരു വ്യക്തിപരമായ ന്യായവിധിയായിരിക്കും. കർത്താവ് തന്നെ ലോകത്തെ ന്യായം വിധിക്കുവാൻ വരും. ഒരു ക്ഷാമം അയക്കുകയോ ജലപ്രളയം അയക്കുകയോ അല്ല, ഒരു ദൂതനെ ഏൽപ്പിക്കുകയുമല്ല, അവൻ തന്നെ വരും. വിഷയത്തിന് ഗൗരവം കാണിക്കുന്നതാണ് ഈ വിഷയം. അതൊരു വ്യക്തിപരമായ ന്യായവിധിയാകുന്നെങ്കിൽ തന്നെ നമ്മുടെ കർത്താവ് തനിയെ ന്യായം വിധിക്കുകയില്ല, ദൈവത്തിന്റെ വിശുദ്ധന്മാർ അവനോടുകൂടെ ഉണ്ടാകും. അതുമാത്രമല്ല, ഈ പറഞ്ഞത് സാർവലൗകികമായ ഒരു ന്യായവിധിയായിരിക്കും. അവൻ എല്ലാവരുടെയും മേൽ ന്യായവിധി വരുത്തും. ആരും അത് ഒഴിഞ്ഞു പോകുകയില്ല. ജലപ്രളയം പെട്ടകത്തിന് വെളിയിലുണ്ടായിരുന്ന സകലരെയും നശിപ്പിച്ചതുപോലെ തീയും ഗന്ധകവും സോദോം ഗൊമോറയിൽ ലോത്തിനെയും അവന്റെ ഭാര്യയെയും രണ്ടു മക്കളെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും നശിപ്പിച്ചതുപോലെ അന്ത്യന്യായവിധി അഭക്തരായ സകലരെയും ബാധിക്കുന്നതായിരിക്കും. അത് നീതിയുള്ള ന്യായവിധിയായിരിക്കും. കാരണം നീതിവാനായ ദൈവപുത്രനാണല്ലോ അത് നിർവഹിക്കുന്നത്. ഭക്തികെട്ട സകല പ്രവർത്തനങ്ങളെയും അവൻ ഒരു ദിവസം ന്യായം വിധിക്കുവാൻ പോകുന്നു. ഇനിയും 16 വാക്യം വായിക്കട്ടെ. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. വിശ്വാസം വിട്ടുപോകുന്നവരെ തിരിച്ചറിയുവാനുള്ള 5 കാര്യങ്ങൾ ഇവിടെ നമുക്ക് നൽകുന്നു. ഒന്ന്, അവർ പിറുപിറുപ്പുകാരാണ്. പിറുപിറുക്കുക എന്നാൽ പരാതി മന്ത്രിക്കുക എന്നത്രേ. ഇത് അസംതൃപ്തി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതല്ല, പിന്നെയോ ദൈവത്തിനെതിരായി ഒരു താഴ്ന്ന സ്വരത്തിൽ മന്ത്രിക്കുന്ന അവസ്ഥ, പിറുപിറുപ്പ്. 2, അവർ ആവലാതി പറയുന്നവരാണ്. അവരുടെ ജീവിതത്തിന്റെ ഗതിയെക്കുറിച്ച് അവർ ആവലാതി പറയുന്നത് അവർ അസംതൃപ്തരാണ്, ഒരിക്കലും തൃപ്തി വരാത്ത അവസ്ഥയിലാണ്. അവർ ദൈവത്തെ അംഗീകരിച്ചാൽ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അവർ ദൈവത്തെ പഴി പറയുന്നു. തങ്ങൾ എപ്രകാരം ആണ് ജീവിതത്തിൽ അസംതൃപ്തരായിരിക്കുന്നത്, അസന്തുഷ്ടരായിരിക്കുന്നത് എന്ന് കാണിച്ച് 100 കണക്കിന് ആളുകൾ എനിക്ക് എഴുതാറുണ്ട്. എന്നാൽ അവർ ക്രിസ്തുവിങ്കിലേക്ക് വന്നപ്പോൾ ആ സ്വഭാവം മാറി. തങ്ങൾക്കുള്ളത് കൊണ്ട് സംതൃപ്തരായി കഴിയുവാൻ കഴിയുന്ന ഒരവസ്ഥയിൽ അവർ ആയിത്തീർന്നു. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചവരുടെ മറ്റൊരു സ്വഭാവമാകുന്നു ഈ പറഞ്ഞ ആവലാതി പറച്ചിൽ. തങ്ങളുടെ ഗതിയെക്കുറിച്ച് എപ്പോഴും ആവലാതി പറയുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ 2 കണ്ണും കാണുവാൻ കഴിയാത്തതായ ഒരു അനുഗ്രഹീത കർത്തൃദാസനെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഈ കാര്യത്തിൽ ഒരു പരാതിയുമില്ല, ഒരാവലാതിയുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇതും എനിക്ക് മുഖാന്തരമായി. ഇത് ദൈവത്തെ കൂടുതൽ അറിയുവാനായുള്ള ഒരു മാർഗമായി തീർന്നു. 20-ലധികം വർഷങ്ങളായി കണ്ണു കാണുവാൻ സാധിക്കാത്തതായ ഒരു വ്യക്തിയുടെ സാക്ഷ്യം എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ അനുഭവം. അതെ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവർ തങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെക്കുറിച്ച് എപ്പോഴും ആവലാതി പറയും. 3, അവർ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്ന മോഹങ്ങൾ നല്ലതാകാം മോശമാകാം. അസാന്മാർഗികത്വം പോലെ നികൃഷ്ടമായ മോഹമാകണമെന്നില്ല, അതുമാകാം. ദൈവത്തെ വിട്ടുകളയുന്ന എന്തുമാകാം ഈ പറഞ്ഞത്. സ്വന്തം മോഹങ്ങൾ ദൈവത്തെക്കാളേറെ പ്രാധാന്യം നൽകുന്നതെല്ലാം എന്നാണ് ഇവിടുത്തെ അർത്ഥം. അത് നല്ല സംഗീതമാകാം കേട്ടോ, സാഹിത്യമാകാം, എന്തെങ്കിലുമൊക്കെ കളികളാകാം, മതം പോലുമാകാം. പലരും ഈ പറഞ്ഞതുപോലെ ഒരു സംതൃപ്തി മാത്രമാകുന്നു മതത്തിൽ കണ്ടെത്തുന്നത്. എന്നാൽ അവരുടെ ഹൃദയത്തിൽ അവർക്ക് യാതൊരു സംതൃപ്തിയുമില്ല. അവരുടെ പ്രവർത്തനങ്ങൾ മൊത്തം ഈ മോഹങ്ങളെ അനുസരിച്ചാണ്. ദൈവത്തെ വിളിക്കുന്നത് പോലും ഈ മോഹങ്ങളൊക്കെ നടക്കണം അതിനായിട്ട്. ഇല്ലെങ്കിൽ അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവവഴികളിൽ നടപ്പാനൊട്ട് താല്പര്യവുമില്ല. സ്വന്തം കാര്യങ്ങൾ സാധിക്കണം, അത് മാത്രമാണ് ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. 4, ഈ വിശ്വാസത്യാഗികൾ അവരുടെ വായ വമ്പ് പറയുന്നു എന്ന് പറഞ്ഞാൽ അവർ അമിതമായി സംസാരിക്കുന്നു, അതും ധിക്കാരപരമായി, പതയും നുരയും ഒക്കെയുള്ള ഭാഷ. എന്നാൽ ഉള്ളിൽ യാതൊന്നുമില്ലാത്ത അവസ്ഥ. പലരുടെയും സംസാരം ശ്രദ്ധിച്ചിട്ടില്ലേ, എന്തൊരു വാചകങ്ങളാണ്. എന്നാൽ വാസ്തവത്തിൽ അവർ പ്രയോജനമുള്ളത് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ ഒന്നുമില്ല. അവർക്ക് മറ്റുള്ളവർക്ക് മുഷിച്ചിലുണ്ടാക്കുന്ന വിധം തങ്ങളുടെ പൊങ്ങച്ചം മാത്രമേ പറയുവാൻ അറിയൂ. ശുശ്രൂഷയിലായിരിക്കുന്നവരിൽ പോലും പലരും ഇത് ചെയ്യാറുണ്ട്, വമ്പു പറയും. തങ്ങൾ ആരോ ആകുന്നു എന്ന് കാണിക്കുവാനായി വലിയ ശ്രമം. തങ്ങളെ കേൾക്കുന്നവർ തങ്ങളെക്കാൾ കുറവുള്ളവരാകുന്നു എന്ന ഒരു ധാരണ അവരിൽ ഉണ്ടാക്കുന്നതായ ഒരു മനോഭാവം. ഇതിലേതോ ഒരു സുഖം കണ്ടെത്തുന്ന അനേകർ വമ്പു പറയും. ഇനിയും അവർ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് മാത്രമല്ല, എന്തൊരു പരസ്യമാണ് തങ്ങളുടെ കഴിവുകളെക്കുറിച്ച്. പ്രിയ സുഹൃത്തെ, വിശ്വാസത്യാഗികളുടെ ലക്ഷണങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ്. 5, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പറയുന്നു, മുഖസ്തുതി പ്രയോഗിക്കുന്നു. ഇതെന്താകുന്നു എന്നറിയാമല്ലോ, മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ പൊങ്ങിപ്പോകുന്ന ചിലരും അവരെ പൊക്കുവാൻ വേറെ ചിലരും. എന്തിനാണ് ഈ മുഖസ്തുതി പറയുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്, കാര്യസാധ്യത്തിനായി. അവർ ഇങ്ങനെ പറയുന്നതിൽ ഒട്ടുമുക്കാലും സത്യമല്ല താനും. ഇന്നിടത്തെ ഇന്നാരെ ഒന്ന് പൊക്കിയാൽ നല്ല സംഭാവന കിട്ടും എന്ന് തമ്മിൽ പറഞ്ഞ് സത്യമല്ലാത്തതെല്ലാം വിളിച്ചു പറയും. ഈ വിഷയത്തെക്കുറിച്ച് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 2:1-4 വാക്യങ്ങൾ, യാക്കോബ് 2:4. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലുമെന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിങ്കൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ. അതെ, മുഖസ്തുതി. ഈ പറഞ്ഞതുപോലെയുള്ള കാര്യം നമ്മുടെ സഭകളിലെല്ലാം ഇപ്പോഴും നടക്കുന്നതായി നാം കാണുന്നു. എന്തെങ്കിലും കാര്യം സാധിക്കണമെന്നുള്ളിടത്ത് അന്ധമായി മുഖസ്തുതി പറയും, ഒരു വാസ്തവവും ഇല്ലാത്ത കാര്യങ്ങൾ പറയും. പ്രിയ സ്നേഹിത, വിശ്വാസികളായി നാം ഒരിക്കലും കാര്യസാധ്യത്തിനായി മുഖസ്തുതി പ്രയോഗിക്കരുത്. കൺവെൻഷൻ സീസൺ ആയാൽ അടുത്ത വർഷവും ഒരു ചാൻസ് കിട്ടുവാൻ പ്രസംഗകർ ഏതെല്ലാം വിധത്തിലാണ് മുഖസ്തുതി പറയുന്നത്? സംഘാടകരെ കയ്യിലെടുത്താൽ പിന്നെ കാര്യം നടക്കുമല്ലോ. സഭയിലെ ശുശ്രൂഷകനെയും ട്രസ്റ്റിയെയും സെക്രട്ടറിയെയും അങ്ങനെ എല്ലാവരെയും വാഴ്ത്തുവാൻ സമയത്തിൻ്റെ നല്ലൊരു പങ്ക് കളയും. ഇത് മറ്റുള്ളവർക്ക് എത്രമാത്രം വിരസമായിട്ടുള്ളതാകുന്നു എന്ന് അവർ മനസ്സിലാക്കാത്തതാണ് രസം. കൂടുതൽ വരുമാനം ഉണ്ടാകും എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ കൂടുതലും അത് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ആളുകളാകുന്നു ചെയ്യുന്നത് എന്ന് നാം കാണുന്നു. കൂടുതൽ വരുമാനം ഉണ്ടാകുമെന്നുള്ളിടത്ത് വീണ്ടും വീണ്ടും സാധ്യതകൾ ഉണ്ടാകുവാൻ ഈ മുഖസ്തുതി പ്രയോഗം നടത്തുന്നു. മനസാക്ഷിക്ക് നിരക്കാത്തതുപോലെ, ദൈവവചനത്തിന് നിരക്കാത്തതുപോലെ മറ്റൊരാളെക്കുറിച്ച് മുഖസ്തുതി പറയരുത്. ഇനിയും ഇത് വേറൊരു വിധത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകരുണ്ട്. ഞാൻ നിങ്ങളുടെ പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ അല്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ എൻ്റെ പള്ളിയിൽ വരുമ്പോൾ ഞാനും അതൊക്കെ നിങ്ങളെക്കുറിച്ച് പറയും. അങ്ങനെ ഒരു സംതൃപ്തിയിൽ രണ്ടുപേരും അന്യോന്യം പറഞ്ഞ് മുൻപോട്ട് പോകും. ഇത് സത്യസന്ധമല്ലാത്തതിനാൽ നാം ഒരിക്കലും ഇങ്ങനെ ചെയ്യുവാൻ പാടില്ല. ദുരുപദേഷ്ടാക്കന്മാരുടെ, അതായത് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവരുടെ മാർഗം ഇതായിരുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു എന്ന് കർത്താവായ യേശു പറയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല. അവരുടെ ചിന്ത മുഴുവൻ ജനത്തിന്റെ അംഗീകാരം മാത്രമാകുന്നു. അതിന് ഏത് വിദ്യകളും ഉപയോഗിക്കുന്നതിൽ അവർക്ക് മടിയില്ലായിരുന്നു. ഒന്നാമതേ മനസാക്ഷിക്കുത്തില്ല, എന്നാൽ പിന്നെ എന്തും ആകാമല്ലോ എന്ന ചിന്ത. നാം ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള മാർഗങ്ങൾ നാം അനുകരിക്കാറുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക. പിന്നീട് ഇതുപോലെയുള്ള മാർഗങ്ങളിലൂടെ വഞ്ചിക്കുവാൻ വരുന്നവരെ നാം തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുക. ദൈവവചനം എത്ര വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയാൽ അതെന്തെല്ലാം ദോഷം വരുത്തിവെക്കും എന്നോർക്കണം. സത്യവിശ്വാസത്തിൽ, അതിവിശുദ്ധ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം.